ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. തീത്തെയ്യം എന്ന കവിതയിൽ സച്ചിദാനന്ദൻ എഴുതുന്നു, തീ 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 ഉലകത്തിൻ ഉച്ചിയിൽ ഉരുൾപൊട്ടും തീ, പകലിരവുകളിൽ ചുരമാന്തും തീ, കറയൂറും നെഞ്ചിൽ കൊമ്പുകുലുക്കി പോരിനടുക്കും തീ, പോര് നടത്തുന്ന തീയുടെ ഞാന്നൊലിയിൽ കോട്ടകൾ കൂട്ടിയിടിക്കുന്നു. മാറ്റത്തിന്റെ ബിംബമാണ് സച്ചിദാനന്ദൻ ഈ തീയിലൂടെ വരച്ചിടുന്നത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്കിടയിൽ അപ്രസക്തമായി പോയ ഒരു വിധിയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ നിന്ന്. ഗുജറാത്തിൽ 2002 കലാപത്തിനിടെ കൂട്ടബലാത്സംഗത്തിനിരയായ ബിൽക്കിസ് ബാനോയ്ക്ക് 1,00,000 രൂപ നഷ്ടപരിഹാരം നൽകാനും ജോലിയും താമസ സൌകര്യവും നൽകാനും ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ട വിധി. അസാധാരണ പോരാളിയാണ് ബിൽക്കിസ് ബാനു. അതുകൊണ്ടുതന്നെ ഈ വിധിക്ക് പ്രാധാന്യമേറെയുണ്ട്. സച്ചിദാനന്ദന്റെ കവിതയിൽ പറഞ്ഞതുപോലെ, കൊമ്പുകുലുക്കി പോരിനടുക്കും തീ, പോര് നടത്തുന്ന തീയുടെ ഞാന്നൊലിയിൽ കോട്ടകൾ കൂട്ടിയിടിക്കുന്നു. കൂട്ടബലാത്സംഗത്തിനിരയായി സർവവും നഷ്ടപ്പെട്ട ബിൽക്കിസ് ബാനോയ്ക്ക് വെറും 500,000 നഷ്ടപരിഹാരം നൽകാമെന്ന സർക്കാരിന്റെ വാഗ്ദാനം സ്വീകരിക്കാതെ നിയമ പോരാട്ടം തുടരുകയായിരുന്നു അവർ. 17 കൊല്ലങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2002 മാർച്ച് 3 ഗോദ്ര തീവണ്ടി കത്തിച്ചതിന്റെ 4 ഗുജറാത്തിലെങ്ങും കലാപമായിരുന്നു. ഹിന്ദു മുസ്ലിം സമുദായങ്ങളിലെ ആയിരങ്ങൾ ജീവനം കൊണ്ട് പലായനം ചെയ്യുകയായിരുന്നു. അതിലൊരു കുടുംബമായിരുന്നു ദാഹോദ് ജില്ലയിലെ ബിൽക്കിസ് ബാനുവിന്റേത്. മാതൃഭൂമിയിൽ ഇങ്ങനെ എഴുതുന്നു, ലോറിയിൽ അവർ 17 പേരുണ്ടായിരുന്നു. രംധിക്പൂരിലെത്തിയപ്പോൾ ജനക്കൂട്ടം ലോറിക്ക് നേരെ പാഞ്ഞെടുത്തു. അതിലുണ്ടായിരുന്നവരെ പിടിച്ചിറക്കി. 14 പേരെ കൊന്നു. അതിൽ ബിൽക്കിസിന്റെ 2 വയസ്സുള്ള മകൾ സലേഹയും ഉണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ തല കൊലയാളികൾ തകർത്തു. 5 ഗർഭിണിയായ ബിൽക്കിസിനെയും അവർ വെറുതെ വിട്ടില്ല, കൂട്ടബലാത്സംഗം ചെയ്തു. അർദ്ധപ്രാണയായപ്പോൾ മരിക്കാൻ വിട്ടിട്ട് കടന്നുകളഞ്ഞു. ബിൽക്കിസ് മരിച്ചില്ല. 3 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധം വീണു. ഞാൻ നഗ്നയായിരുന്നു. എന്റെ കുടുംബാംഗങ്ങളുടെ മൃതദേഹങ്ങൾ ചുറ്റും കിടന്നിരുന്നു. ഞാൻ ഭയന്നു വിറച്ചു. നഗ്നത മറയ്ക്കാൻ ഒരു തുണ്ട് തുണിക്കായി ചുറ്റും തിരഞ്ഞു. എന്റെ അടിയുടുപ്പ് കണ്ണിൽപ്പെട്ടു. അതെടുത്ത് നാണം മറച്ച് അടുത്തുള്ള കുന്നുകളിലേക്ക് ഞാൻ നടന്നു. പിന്നീട് ബിൽക്കിസ് ബാനു നൽകിയ മൊഴി ഇങ്ങനെയായിരുന്നു. അവിടെ ഗോത്രവർഗ കുടുംബം ബിൽക്കിസിന് അഭയമേകി. പഠിപ്പില്ലായിരുന്നു ബിൽക്കിസിന്, പണവുമില്ലായിരുന്നു. എങ്കിലും അവർ ലിങ്കഡേ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും ബലാത്സംഗത്തിന് തെളിവില്ലെന്നും പറഞ്ഞ് 1 വർഷത്തിനുശേഷം കോടതി ബിൽക്കിസിന്റെ കേസ് അവസാനിപ്പിച്ചു. അവർ തളർന്നില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും സുപ്രീംകോടതിയിലും പരാതി നൽകി. സുപ്രീംകോടതി പരാതി കേട്ടു. NHRC നിന്ന് റിപ്പോർട്ട് തേടി. 2003 ഡിസംബറിൽ സുപ്രീംകോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. ബിൽക്കിസ് പറഞ്ഞ മുഴുവൻ പേരെയും 2004 ജനുവരിയിൽ CBI അറസ്റ്റ് ചെയ്തു. അന്ന് കൊല്ലപ്പെട്ട എല്ലാവരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചു. കേസുമായി മുന്നോട്ടു പോകവെ ബിൽക്കിസ് ഒട്ടേറെ ഭീഷണികൾ നേരിട്ടു. 2 വർഷത്തിനിടെ 20 തവണയാണ് അവർക്ക് വീട് മാറേണ്ടി വന്നത്. തുടർച്ചയായ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ കേസിന്റെ വിചാരണ ഗുജറാത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന് അവർ സുപ്രീംകോടതിയോട് അഭ്യർത്ഥിച്ചു. അഭ്യർത്ഥന പരിഗണിച്ച കോടതി 2004 ഓഗസ്റ്റിൽ കേസ് മുംബൈയിലേക്ക് മാറ്റി. അങ്ങനെ കേസിന്റെ നാൾവഴികൾ കൊല്ലങ്ങൾ നീണ്ടതാണ്. ഒടുവിൽ 17 കൊല്ലത്തിനുശേഷം ഇങ്ങനെയൊരു വിധി വന്നിരിക്കുന്നു. വൈകിയാണെങ്കിലും ഇതാണ് നീതിയെങ്കിൽ അത് ബിൽക്കിസ് ബാനുവിന് ലഭിച്ചിരിക്കുന്നു. ജസ്റ്റിസ് ബീയിങ് വയലേറ്റഡ് ഡിസ്ട്രോയ്സ്, ജസ്റ്റിസ് ബീയിങ് പ്രിസർവ്ഡ് പ്രിസർവ്സ്. ദെയർഫോർ ജസ്റ്റിസ് മസ്റ്റ് നോട്ട് വയലേറ്റഡ് ലെസ്റ്റ് വയലേറ്റഡ് ജസ്റ്റിസ് ഡിസ്ട്രോയേഴ്സ് എന്ന് എഴുതി വച്ചിരിക്കുന്നത് മനുസ്മൃതിയിലാണ്. നീതി ലംഘനം നമ്മളെ നാശത്തിലേക്ക് നയിക്കും എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും മൂലാധാരമായി ഉയർത്തിക്കാട്ടുന്നതും ജസ്റ്റിസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ മറ്റു തത്വങ്ങൾക്കുമേലെ ജസ്റ്റിസിന് സ്ഥാനം നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നാണ്. നീതി, ന്യായം, ധർമ്മം ജയിക്കണം എന്ന്. ഇത്തരം ക്രൂരതകൾക്ക് മുഖം നോക്കാതെ ശിക്ഷ കിട്ടുമെന്ന് വിശ്വസിക്കാൻ നീതി ജയിക്കണം. അവസാനം വരെ പോരാടിയ ബിൽക്കിസ് ബാനു അതുകൊണ്ടുകൂടിയാണ് അസാധാരണ പോരാളിയാവുന്നത്. നീതി തേടിയിറങ്ങിയ വഴികളിൽ നിറയെ പ്രതിബന്ധങ്ങളായിരുന്നു. നീ പെണ്ണ്, വെറും പെണ്ണ് എന്ന് പരിഹസിച്ചവർ, അകറ്റി നിർത്തിയവർ, പക്ഷെ തളരാതെ പതറാതെ നടത്തിയ പോരാട്ടം സ്ത്രീകൾക്കെല്ലാം ഊർജ്ജം പകരുന്നു. ഹിരോഷിമയുടെ പശ്ചാത്തലത്തിൽ സച്ചിദാനന്ദൻ പുല്ലുകളിലൂടെ പറയുന്ന ഈ വരി നോക്കൂ. ഞങ്ങൾ പുല്ലുകൾ, അണുവർഷത്തിന്റെ പുള്ളികൾ വീണ സ്വപ്നത്തിന്റെ പച്ചക്കൊടികൾ, അടർക്കളങ്ങളുടെ മരുഭൂമികളിലും ജീവന്റെ ആർദ്രത വഹിക്കുന്നവർ, രാത്രിയുടെ കുളമ്പടികളിൽ ഞെരിഞ്ഞമരാനല്ല ഞങ്ങൾ വളർന്നത്. പുല്ലുകളെന്നും നിസാര വസ്തുക്കളായാണല്ലോ പരിഗണിക്കാറുള്ളത്. എന്നാൽ അങ്ങനെയല്ലെന്ന്. കൊടുങ്കാറ്റിനും ഒടിക്കാനാവാത്തവർ ഭൂകമ്പങ്ങളെയും വിപ്ലവങ്ങളെയും അതിജീവിച്ചവർ. ഓർക്കുക, രാത്രിയുടെ കുളമ്പടികളിൽ ഞെരിഞ്ഞമരാനല്ല ഞങ്ങൾ വളർന്നത് എന്ന്.